Entertainment and community notices at 104.6.
നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു.
ഇന്നാദ്യം ബുക്ക്ലാൻഡ്, തുടർന്ന് ഗുഡ് ഫ്രൈഡേ സോങ്സ്. ഇപ്പോൾ കേൾക്കാം ബുക്ക്ലാൻഡ്. അവതരണം നന്ദകിഷോർ വർമ്മ. എഴുത്തുകാരി പ്രിയ ജോസഫ് എഴുതിയ മാണിയും ഇന്ദിരാഗാന്ധിയും എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ അവലോകനം.
നമസ്കാരം. ബുക്ക്ലാൻഡ് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പുതിയൊരു പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായി നന്ദകിഷോർ. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പുസ്തകം പ്രവാസി എഴുത്തുകാരിയും എന്റെ സുഹൃത്തുമായ പ്രിയ ജോസഫ് എഴുതിയ മാണിയും ഇന്ദിരാഗാന്ധിയും എന്ന പുസ്തകമാണ്. ഇതൊരു ചെറുകഥാ സമാഹാരമാണ്, 7 കഥകളുടെ ഒരു സമാഹാരമാണ്. എണ്ണത്തിലും കഥകളുടെ എണ്ണത്തിലും പേജുകളുടെ എണ്ണത്തിലും പുസ്തകത്തിന്റെ വണ്ണത്തിലും വളരെ ചെറിയൊരു പുസ്തകമാണ്. പ്രിയ നമുക്ക് അങ്ങനെ ഒരു പുതിയ എഴുത്തുകാരി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പ്രിയ കുറച്ചു കാലം എഴുതിത്തുടങ്ങിയിട്ട് 19 കൊല്ലത്തിന് മുകളിൽ പ്രിയ എഴുതിയിട്ടുണ്ട്. 2 തവണ ഗൃഹലക്ഷ്മി അവാർഡ് മേടിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ്. അപ്പോ അങ്ങനത്തെ ഒരു എഴുത്തുകാരി ഒരു സമാഹാരം ഇറക്കുമ്പോൾ ഇപ്പോഴാണ് ഒരു സമാഹാരം ആദ്യമായിട്ട് ഇറക്കുന്നത്. പ്രിയ എന്തുകൊണ്ട് ഇത്രമാത്രം കുറഞ്ഞുപോയി എന്നൊരു സംശയം നമുക്കുണ്ടാവാം. അത് പ്രിയ ഇതിന് വ്യക്തമായ ഉത്തരം ഇതിന് ആമുഖത്തിൽ നമുക്ക് തരുന്നുണ്ട്. അതായത് അതെ, ഒരു ധൃതിയുമില്ല, ജ്വലിച്ചു നിൽക്കണമെന്ന് ആഗ്രഹവുമില്ല. മറ്റാരെയും അനുകരിക്കാതെ എനിക്ക് എഴുതാൻ തോന്നുന്നത് മാത്രം എഴുതുക, ഞാനായി മാത്രം നിൽക്കുക. ഇത് ഞാൻ ആദ്യം പറയാൻ കാരണം ഈ ഞാനായി മാത്രം നിൽക്കുക എന്നുള്ളത് ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി. ഇന്ന് കാലത്തിപ്പോ എഴുത്തുകാരൊക്കെ മോഡേണിസം കഴിഞ്ഞ് പോസ്റ്റ് മോഡേൺ രീതിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ, ഉത്തരാധുനികതര കാലഘട്ടത്തിലാണ്. പക്ഷെ പ്രിയ എഴുതുന്നത് നമുക്ക് പരിചിതമായ, വേണമെങ്കിൽ പഴയത് എന്ന് പറയാവുന്ന ഒരു ശൈലിയാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല പഴയതും പുതിയതും ഞാൻ വിശ്വസിക്കുന്നില്ല, ഓരോ ശൈലികളെന്നേ പറയാൻ പറ്റുള്ളൂ. പ്രിയ പ്രിയയായി മാത്രം നിന്നുകൊണ്ടാണ് എഴുതുന്നത്. അപ്പൊ ഈ പ്രിയയായി മാത്രം നിൽക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രിയയുടെ സ്വത്വം പ്രിയ കളയുന്നില്ല. പ്രിയയിൽ 3 സ്വത്വങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, എല്ലാവർക്കും അറിയാം, ഒരു പ്രവാസിയാണ് പ്രിയ. US സെറ്റിൽ ചെയ്തിട്ടൊരു മലയാളി സ്ത്രീയാണ്. 2, പ്രിയ ഒരു തിരുവിതാംകൂറിലെ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിലെ അംഗമാണ്. ആ സ്വത്വം പ്രിയയുടെ കഥകളിലുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ല സ്ത്രീ എന്നുള്ള കാഴ്ചപ്പാട്. സ്ത്രീ കാണുന്നതും പുരുഷൻ കാണുന്നതും രണ്ടു തരത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എഴുത്തുകൾ വായിക്കുമ്പോൾ. ഇതൊന്നും കൂടാതൊരു സ്വത്വം അതിനകത്ത്, അതായത് ഒരു കൊച്ചുകുട്ടി ഇപ്പോഴും പ്രിയയിലുണ്ടെന്നുള്ളതാണ്. ഈ കഥയില് പലയിടത്തും ആ കുട്ടിയുടെ കാഴ്ചപ്പാട് വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ കാഴ്ചപ്പാടിന്റെ പ്രത്യേകത എന്താണ്? അത് വളരെ ഫ്രഷായിരിക്കും അല്ലെ. അവർക്ക് ലോകം കാണുന്നതിലൊരു മറയൊന്നും ഉണ്ടാവില്ല. അവര് കാപട്യം പഠിച്ചിട്ടുണ്ടാവില്ല. തോന്നിയത് തോന്നിയ പോലെ പറയും. വേദനിച്ചാൽ കരയും, സന്തോഷിച്ചാൽ ചിരിക്കും, പേടിച്ചാൽ പേടിച്ച് വിറയ്ക്കും. അവർക്ക് അങ്ങനെ ലോകത്തിന് മുമ്പിൽ ഒരു മുഖം മൂടി കാണിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഫ്രഷ്നെസ് ഈ എഴുത്തുകളിലും ഉണ്ട് പ്രിയയുടെ. ഇതിന് പല കഥകളിലും കുട്ടിയാണ് ആഖ്യാതമായിട്ട് വരുന്നത്. അപ്പോ ഇതിലെ കഥകൾ നമുക്ക് വരുന്ന എടുത്തു നോക്കാം. ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഇതിന്റെ ശീർഷക കഥയാണ്. അത് 4-ാമത്തെ കഥയാണ് ഈ 7 കഥകളില്. മധ്യത്തിലാണ് ഇരിക്കുന്നത് മാണിയും ഇന്ദിരാഗാന്ധിയും. അപ്പൊ ഈ മാണിയും ഇന്ദിരാഗാന്ധിയും എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊരു രാഷ്ട്രീയ കഥയാണോ നമുക്ക് തോന്നുന്നില്ലേ? സ്വാഭാവികമായിട്ടും മാണി എന്ന് പറയുമ്പോൾ നമുക്ക് KM മാണിയും ഇന്ദിരാഗാന്ധിയൊക്കെ ഓർമ്മ വരും. പ്രിയ ഒരു കുസൃതിയായിട്ട് ചെയ്തതാണോ എന്ന് സംശയമുണ്ട് എനിക്ക്. പ്രിയയ്ക്ക് അങ്ങനെ ഈ ചെറിയൊരു ഹാസ്യത്തിന്റെ ഒരു നർമ്മത്തിന്റെ ഒക്കെ ഒരു രീതി ഇതിൽ ചേർക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇതിൽ പറയുന്ന മാണി ഒരു സ്ത്രീയാണ്. അതായത് ഈ ആഖ്യാതാവിന്റെ വീട്ടില് ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയാണ്. അവര് ആഖ്യാതാവിന്റെ അമ്മയുടെ കളിക്കൂട്ടുകാരിയായിരുന്നു, ജോലിക്കാരിയുടെ മകളായിരുന്നു. അപ്പൊ നമുക്കറിയാം പണ്ടുകാലത്ത് വീടുകളിലൊക്കെ ഈ ജോലിക്കാരുടെ മക്കളും വീട്ടിലെ കൊച്ചമ്മമാരുടെ മക്കളും ഒക്കെ ഒന്നിച്ച് കളിക്കും. അപ്പോഴും അവര് ഉച്ചനീചിത്വങ്ങൾ കുറക്കില്ല. അവര് ഒരാള് തമ്പുരാട്ടിയും മറ്റാള് ജോലിക്കാരി തന്നെ ആയിരിക്കും. വലുതാവുമ്പോൾ ഈ കുട്ടികൾ മിക്കവാറും അവിടെയൊക്കെ ജോലിക്കാരായിട്ട് മാറും. അങ്ങനത്തെ ഒരാളാണ് മാണി. അപ്പൊ മാണി ആ കുടുംബത്തിലെ അംഗം തന്നെയാണ് ഇരിക്കും. ഈ കഥ പറയുന്ന കുട്ടി ലൂസി, ലൂസി വീട്ടിലേക്ക് മടങ്ങി വരുന്നത്, അമ്മയോടൊപ്പം മടങ്ങി വരുന്നത് ഒരു ട്രാജഡി കഴിഞ്ഞിട്ടാണ്. അതായത് ഈ ലൂസിയുടെ അമ്മ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ ഉപേക്ഷിച്ചു പോയി. ഇവർ അമേരിക്കയിലായിരുന്നു. അപ്പൊ വീട്ടിലേക്ക് മടങ്ങി വരേണ്ടി വരികയാണ്. അപ്പൊ അമ്മയുടെ ദുഃഖം കുട്ടി കാണുന്നുണ്ട്, കുട്ടിക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. 9 വയസ്സായ കുട്ടിയായ കാരണം അത്രേ മനസ്സിലാവുന്നുള്ളൂ. അമ്മ ഗർഭിണിയാണെന്ന സൂചനകളും ഇതിനകത്തുണ്ട്. പക്ഷെ കുട്ടിക്ക് വീട്ടിലുള്ള സന്തോഷം, വലിയ പറമ്പും തൊടിയുണ്ട്, മണിയോടൊപ്പം കളിച്ചു നടക്കാം, അങ്ങനെ കഥ പോവുകയാണ്. അപ്പൊ ഈ കഥ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഇവര് കത്തോലിക്ക കുടുംബമാണെന്ന് ആദ്യമേ പറയുന്നുണ്ട്. അപ്പോ ബന്ധം വേർപെടുത്താൻ പറ്റില്ല എന്ന് അപ്പൻ പറയുന്നതായിട്ട് ഇതിൽ മെൻഷനുണ്ട്. അച്ഛൻ ഉപേക്ഷിച്ചു പോയാലും ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയായിട്ട് ജീവിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഗർഭം വളരെ ഒബ്വിയസ് ആണ്. അന്ന് കാലത്തൊന്നും കഥ നടക്കണ 80കളിലൊന്നും ഗർഭം അലസിപ്പിക്കുന്നത് ആലോചിക്കാനേ പറ്റില്ല. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ കുട്ടിയുടെ അമ്മ വന്നിരിക്കുന്നത്. ഈ കഥ എവിടെയാണ് കഥയ്ക്കൊരു വ്യത്യാസം വരച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടിക്ക് മാണിയെ കാണുമ്പോൾ മാണിക്ക് ഇന്ദിരാഗാന്ധിയുടെ ചായ ഉണ്ടെന്ന്. അപ്പൊ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ ഒരു ശക്തമായ പ്രതീകമായിരുന്നു. ഒരു എംപവേർഡ് വുമൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോ എന്റെയൊക്കെ തലമുറയിലെ ആൾക്കാർ ഇന്ദിരാഗാന്ധിയാണ് പെട്ടെന്ന് പറയുക. എന്റെ അമ്മയുടെയൊക്കെ തലമുറയിലെ ആൾക്കാർക്ക് ഇന്ദിരാഗാന്ധി ഒരു റോൾ മോഡലൊക്കെ ആയിരുന്നു. ഇന്ദിരാഗാന്ധി ആണുങ്ങളൊപ്പം അടിച്ചു നിന്ന് രാഷ്ട്രീയത്തെ സ്ഥാനം പിടിച്ചെടുത്തു, അമേരിക്കൻ പ്രസിഡന്റിനോട് പോടാവില്ലേ എന്ന് പറഞ്ഞെന്നൊക്കെയുള്ള നമുക്ക് അറിയാവുന്നതാണ്. ഈ മാണിക്ക് ഇന്ദിരാഗാന്ധിന്റെ ചായയുണ്ടെന്ന് പറയും കുട്ടി പറഞ്ഞ്, ആദ്യം എല്ലാവരും തമാശയായിട്ട് എടുക്കും, പിന്നെ ആൾക്കാരത് ഏറ്റുപാടി തുടങ്ങും. ശരിയാണല്ലോ, ഈ മാണി കണ്ട ഇന്ദിരാഗാന്ധിയുടെ ഒരു ചായയുണ്ടല്ലോ. അങ്ങനെ പോയി പോയി മാണിക്കും തോന്നുകയാണ് എനിക്ക് ഇന്ദിരാഗാന്ധിയുടെ ചായ ഉണ്ടെന്ന്. അതോടെ ഇന്ദിരാഗാന്ധിയുടെ ഒരു താൻപോരിമ മാണിയിലേക്ക് വരികയാണ്. കള്ളു കുടിച്ചു വരുന്ന തല്ലണ ഭർത്താവിനെ തിരിച്ചു തരില്ല മുതലായ കാര്യങ്ങളൊക്കെ മാണി ചെയ്തു. ക്രമേണ മാണിയുടെ ഈ തന്റെണം ഈ ലൂസിയുടെ അമ്മയിലേക്കും വ്യാപിക്കുകയും അവര് കടുത്തൊരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് പോകുന്നു എന്നുള്ള സൂചനയോട് പിന്നെ കഥ അവസാനിക്കുന്നു. ഇത് ഒരു എംപവർമെന്റ് ആണ് കഥയിൽ പറയുന്നത്, വുമൺസ് എംപവർമെന്റ്. പക്ഷെ ഒരു കുട്ടിയുടെ കണ്ണിക്കൂടെ പറയുന്നത് കൊണ്ട് അതിനൊരു ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട്. ഒട്ടും ഒരു മുദ്രാവാക്യം പറയുന്ന പോലെയല്ല ഇത് പ്രിയ അവതരിപ്പിക്കുന്നത്. സ്വസിദ്ധമായ നർമ്മത്തോടെയും വൈകാരികതയോടെയും കൂടിയിട്ടാണ് ഈ സ്ത്രീകളെ സ്വത്വം ഉറപ്പിക്കുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ച് കഥാകൃത്ത് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ രണ്ടാമത്തെ കഥയിലേക്ക് വരാം, ജാനകി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കഥ എടുക്കുമ്പോൾ അതിനകത്തും ഒരു സ്ത്രീ, ഒരു ഗുജറാത്തി സ്ത്രീയാണ്. അതും അമേരിക്കയിലാണ് നടക്കുന്ന കഥ. ഈ ഗുജറാത്തി സ്ത്രീ കഥ പറയുന്ന ആഖ്യാതാവിന് കുടഞ്ഞു കൂടി കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് ആ കുടഞ്ഞു കൂടിയതിന് കാശ് മേടിക്കും വാടക. അങ്ങനെയാണ് അവരെ പല പല പൈസ ഉണ്ടാക്കുന്നത്. അവരൊരു സ്വഭാവം അങ്ങനെയാണ്, അവർ സ്വീറ്റ്സ് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അപ്പൊ ഈ കഥ പറയുന്ന സ്ത്രീയും മോശക്കാരിയല്ല, ചെറിയ മാർക്കറ്റിംഗ് ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ അവർ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ഈ സ്ത്രീയുടെ സ്വീറ്റ്സ് മാർക്കറ്റ് ചെയ്താൽ മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം നല്ലൊരു പെർസെന്റേജ് എനിക്ക് സമ്പാദിക്കാം എന്ന് വിചാരിക്കും. പക്ഷെ അത് വിജയിക്കില്ല. കാരണം ഗുജറാത്തി പെണ്ണാണ്, എത്ര പ്രായമായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീയാണെങ്കിലും ആ സ്ത്രീ അവസാനം പറയും, ബിസിനസ് ഈസ് ബിസിനസ് ബെറ്റർ എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയും എംപവേർഡാണ്. മകൻ മരിച്ചുപോയി, മകന്റെ ഫോട്ടോയിലേക്ക് നോക്കി ഒന്നും ചെയ്യാതിരിക്കുന്നത് ഭർത്താവൊക്കെയാണ് സ്ത്രീ വീട്ടിലുള്ളത്. എന്നിട്ടും ആ സ്ത്രീ പിടിച്ചു നിൽക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. അത് വേറൊരു മുഖം. ഇനി ഈ സ്ത്രീകളുടെ എംപവർമെന്റ് പ്രമേയമായി വരുന്ന രണ്ട് കഥകളില് അചേതന വസ്തുക്കളിലാണ് സ്ത്രീകൾ അവരുടെ സ്വത്വം കണ്ടെത്തുന്നത്. അത് വളരെ രസകരമായ ഒരു സംഭവമാണ്. ഇതില് ഈ പ്രിയയുടെ തന്നെ ആത്മകഥാംശം ഒരുപാടുള്ളതെന്ന് പ്രിയ തന്നെ സമ്മതിക്കുന്ന ഒരു കഥയുണ്ട്, ഗുർജരി ബാഗ് എന്നും പറഞ്ഞിട്ട്. വയ്യാതെ കിടക്കുന്ന, അതായത് നിത്യരോഗിയായ മകളെ ശുശ്രൂഷിച്ച് മടുത്ത ഒരമ്മയെ പറ്റിയും, ആ അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഒരു അമേരിക്കൻ സ്ത്രീയെ കണ്ട് അവരുടെ കയ്യിലൊരു ഗുർജരി ബാഗ്, ഗുജറാത്തിൽ നിന്നുള്ള ഹാൻഡിക്രാഫ്റ്റ് ഒരു ഐറ്റമാണ് ഗുർജരി ബാഗ്, അത് ഇഷ്ടപ്പെടുകയും ഇവരെന്ന ബാഗ് നീ എടുത്തോ എന്ന് സ്ത്രീക്ക് കൊടുക്കുന്നു. ഈ ബാഗ് കിട്ടിക്കഴിഞ്ഞ് ഇവര് വേർപിരിഞ്ഞ് പോണ സമയത്താണ് തന്നെ പോലെ തന്നെ വലിയൊരു ട്രാജഡി മറ്റേ സ്ത്രീയും അനുഭവിക്കുന്നുണ്ടെന്ന് ഈ കഥയുടെ ആഖ്യാതാവ് മനസ്സിലാക്കുന്നത്. അവർ രണ്ടുപേരുടെയും ആ ഒരു അതിജീവനം ആ ഗുർജരി ബാഗില് ഉടക്കി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കഥയുടെ പേര് ഗുർജരി ബാഗ് തന്നെയാണ്, അത് രസകരമാണ്. ഇതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിന്റെ പേരിലുള്ള വേറൊരു കഥയുണ്ട്, എന്റെ ആൻഡ് ക്ലീൻ ജാക്കറ്റ്. ഇത് വളരെ രസകരമാണ്. ഈ ആൻഡ് ക്ലീൻ ജാക്കറ്റ് ഈ പറഞ്ഞ കഥയിലത്തെ ആഖ്യാതാവായ ഭാനു സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ്. അപ്പൊ ഈ സ്ത്രീ അമേരിക്കയിലാണ്, ഭർത്താവിന്റെ കൺട്രോളിലാണ്. അതാ രസം. ഇതൊരു അടിമത്തം എന്ന് പറയുന്നത് സ്ത്രീയെ ചങ്ങലക്കിടുന്ന പ്രാകൃതമായ അടിമത്തല്ല. ഭർത്താവ് കെയർ കൊണ്ട് അടിമത്തം കൊടുക്കുന്ന ഒരാളാണ്. ഭാര്യയൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എന്തിനൊക്കെ ചെയ്യണേ എന്നൊക്കെ രീതിയിലുള്ള, നമ്മള് ഒരു വാരി മധ്യവർഗ കുടുംബങ്ങളിൽ കാണുന്ന ഒരു പുരുഷ മേധാവിത്വം ഈ സ്ത്രീ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കുമ്പോഴാണ് ഇത്തിരി ആംഗ്ലിയൻ ജാക്കറ്റ്, ഈ സെക്കൻഡ് ഹാൻഡ് മേടിച്ച ആംഗ്ലിയൻ ജാക്കറ്റ് കളഞ്ഞുപോയി. ഇത് കളഞ്ഞു പോയതോടുകൂടി വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലെത്തുകയാണ്. കാരണം എന്റെ എന്തോ പോയി, ഞാൻ പോയി, ഞാൻ നഷ്ടപ്പെട്ടു എന്നാണ്. എഗെയിൻ സ്വത്വം വീണ്ടും അവിടെ വരികയാണ്. ഞാൻ എന്നെ നഷ്ടപ്പെടുത്തിയാണ് ആ സ്ത്രീക്ക് തോന്നുന്നത്. പിന്നെ ഈ സ്ത്രീ എല്ലാ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലും കയറിങ്ങി നടക്കുകയാണ്. ചാരിറ്റി ഷോപ്പുകളിലൊക്കെ ഈ ആംഗ്ലിയൻ ജാക്കറ്റ് എവിടെയും കിട്ടുമെന്ന് അറിയാനായിട്ട് പോയ ജാക്കറ്റ് അത് കിട്ടില്ല ഉറപ്പായപ്പോ ഇവര് ആംഗ്ലിയൻ കമ്പനിക്ക് ഒരു മെയിൽ അയക്കുകയാണ്, ആ ജാക്കറ്റ് പറഞ്ഞാൽ പുതിയത് കിട്ടുമെന്ന്. അവര് പറഞ്ഞു ഞങ്ങൾ ആ മോഡൽ നിർത്തി, ഇനി കിട്ടില്ല. അപ്പൊ ആ സ്ത്രീ മനസ്സിലാക്കാണ് എന്റെ കംപ്ലീറ്റ് സ്വത്തും പോയി. പക്ഷെ ആ മനസ്സിലാക്കലില് വലിയൊരു സ്വാതന്ത്ര്യം സ്ത്രീക്ക് കിട്ടുന്നുണ്ട്. ആ സ്ത്രീ ഭർത്താവിന്റെ അടുത്തുനിന്ന് വിട്ടുപോകാൻ തീരുമാനിക്കുക, ഒരു കുറിപ്പ് എഴുതി വയ്ക്കും. ഐ ലോസ്റ്റ് മൈസെൽഫ് വെൻ ഐ ലോസ്റ്റ് ദാറ്റ് ജാക്കറ്റ് ഓർ മേ ബി ഐ ഫൈനലി ഫൗണ്ട് മൈസെൽഫ് ഐദർ വേ ഐ കാൻ സ്റ്റേ. ആ ജാക്കറ്റ് നഷ്ടപ്പെട്ടപ്പോ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ എന്നെ അവസാനം എന്നെ കണ്ടെത്തി, എനിക്ക് നിൽക്കാൻ പറ്റില്ല. അവള് സ്വീകരിച്ചിട്ടുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് സ്വത്വത്തിനെ അവള് കളഞ്ഞു എന്നുള്ളതാണ് ഈ സിം. ഇത് വളരെ ശക്തമായ കഥയാണ്, വളരെ സെറ്റിലായിട്ട് എം ടി പറയുന്ന പോലെ എഴുതാപ്പുറങ്ങളുടെ കഥ, ധ്വനിപ്പിക്കുന്ന കഥ പറയാത്തത്. അതാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. അതായത് ആരോ സെക്കൻഡ് ഹാൻഡ് കൊടുത്തൊരു ആൻക്ലൈൻ ജാക്കറ്റ് ആയിരുന്നു പോലെയായിരുന്നു ഞാൻ, അത് എന്റെ ഇന്ന് പോയപ്പോ ഞാൻ എന്നെ തന്നെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇതേപോലെ കുറച്ച് ഹാസ്യം കലർന്നൊരു കഥയുണ്ട്, അതും ഒരു പ്രവാസി സ്ത്രീയുടെ കഥയാണ്. അത് പക്ഷേ അമേരിക്കയിലൊരു അണ്ടർവേൾഡ് രാജാവിനെ കാണുന്ന ഒരു കഥയാണ്. അപ്പൊ നമുക്കറിയാലോ ഈ അധോലോക രാജാവ് എന്ന് പറഞ്ഞാൽ നമ്മള് മലയാളത്തിലെ സ്ഥിരം ഈ സിനിമയിലെ മോഹൻലാലിനെ മമ്മൂട്ടി സിനിമയിൽ പറഞ്ഞു പറഞ്ഞ് മടുത്തൊരു സാധനമാണ്. അപ്പോ ഈ കഥ തുടങ്ങുന്നത് ചമ്മനം മുതൽ ഷിക്കാഗോ വരെ ഒരു പാവം അധോലോക കഥ എന്നാണ് അതിന്റെ പേര്. അപ്പൊ അറിയാലോ ഷിക്കാഗോ ഗാങ്സ്റ്റേഴ്സിന്റെ സെന്ററാണ് ഒരു കാലത്ത് ആയിരുന്നു. ഈ തമ്മനം വരുന്ന എങ്ങനെയാന്നുള്ളത്, തമ്മനം ഷാജി എന്നൊരു പ്രസിദ്ധ പേര് കേട്ടൊരു ഗുണ്ടുണ്ടായിരുന്നു എറണാകുളത്ത്. എനിക്കറിയാം, ഞാൻ എറണാകുളത്ത് കാലത്ത് എനിക്കറിയാം ഇദ്ദേഹം അവിടെ പൊതുവെ പ്രസിദ്ധനാണ്. ഈ തമ്മനം ഷാജിയെ പറ്റി പറഞ്ഞാണ് കഥ തുടങ്ങുന്നത്. ഇത് തുടങ്ങുന്ന വാചകം ഈ അധോലോകം അധോലോകം എന്നത് ആനി തോമസ് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമകൾ കണ്ടിട്ടുണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ടുമുണ്ട്, പക്ഷെ നേരിൽ കണ്ടിട്ടില്ലായിരുന്നു സറീനയെ പരിചയപ്പെടുന്ന വരെ. നമ്മൾ അത് കഴിഞ്ഞ് പറയുന്നത് ഈ തമ്മനം ഷാജിയെ പറ്റിയാണ്. ഈ തമ്മനം ഷാജി തീരെ ആരോഗ്യമില്ലാത്ത വളരെ മെനിജന് മനുഷ്യനാണ്, പക്ഷെ എറണാകുളത്ത് ഇതുപോലെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ്. ആ തമ്മനം ഷാജിയും ഡിസൂസ, ബെഞ്ചമിൻ ഡിസൂസ എന്ന് പറഞ്ഞ വലിയ ഒരു ഗുണ്ട അമേരിക്കയിലത്തെ, ഒരു ശരിയായ ഒരു അണ്ടർവേൾഡ് കിങ്. ഇവര് രണ്ടുപേരും താരതമ്യം കഥ പോണേ. ഈ ഡിസൂസ ശരിക്കും അപകടകാരിയാണ്, പക്ഷേ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ ആനി തോമസിന് ഡിസൂസയും ഒരു തമ്മനം ഷാജിയാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോ അവസാനം കഥ അവസാനിക്കുമ്പോ ഈ ബെഞ്ചമിൻ ഡിസൂസിന്റെ അടുത്തുനിന്ന് അയാളുടെ ഭാര്യയ്ക്ക് രക്ഷപ്പെടാൻ ഡിസിനെ സഹായിക്കും. ആ ഭയത്തിലിരിക്കുകയാണ്. അപ്പൊ കഥ അവസാനിക്കുമ്പോ പറയാണ്, ഇത് എഴുതിയതിന്റെ പേരിൽ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോൾ തോക്കും ചൂണ്ടി ബെഞ്ചമിൻ ഡിസൂസയുടെ ഗുണ്ടകൾ ആനി തോമസിനെ വകവരുത്താൻ വരില്ല എന്ന് ആര് കണ്ടു? ഇനി അതല്ല, കൊച്ചിയിൽ വിമാനം ഇറങ്ങുമ്പോൾ എഴുതിയതെല്ലാം വായിച്ച് കൊതുക് പോലുള്ള എന്ന പ്രയോഗത്തിൽ പ്രതിഷേധിച്ച്, ഈ കൊതുക് പോലുള്ള തമ്മനം ഷാജിയെ വിളിച്ച പേരാണ് കേട്ടോ, രാഗി മിനുക്കിയ കത്തിയുമായി ആനി തോമസിനെ സ്വീകരിക്കാൻ തമ്മനം ഷാജി നിൽക്കില്ലെന്ന് ആര് കണ്ടു? രണ്ടാണെങ്കിലും ആനി തോമസിന് പുല്ല. ആ ഒരു വാചകത്തിലാണ് ഈ ഇവിടെയും ഒരു സ്ത്രീ സ്വത്വം വീണ്ടും നമ്മൾ കാണുന്നത്. രണ്ടാണെങ്കിലും എനിക്ക് പോയില്ല, ഗുണ്ടയുടെ വലുപ്പമല്ല എന്റെ മനഃശക്തിയാണ് പ്രധാനം എന്ന് പറയുന്നത്. ഇനി ഇതിലൊരു കഥ ഞാൻ വിവരിക്കാൻ പോണത് എഗെയിൻ ഒരു കുട്ടിയുടെ കണ്ണികൂടെ പറഞ്ഞ കഥയാണ്. അത് അമേരിക്കയിൽ നടക്കുന്ന കഥയല്ല, അത് കേരളത്തിലാണ്. ഈ ആഖ്യാതാവിന്റെ കുടുംബത്തിലെ മാർക്സിസ്റ്റ് ആയി മാറിയ ഒരു അമ്മാമന്റെ കഥ, കാർൽ മാർക്സ് ചരിതം എന്നാണ്. അപ്പോ അന്ന് കാലത്തൊക്കെ ഒരു മധ്യവർഗ കുടുംബത്തിലുള്ള മാർക്സിസ്റ്റുകാരനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകിയായി എന്ന് പറയുന്ന പോലെയാണ്, അത്രയും ക്രിമിനലാണ്. അപ്പൊ ഈ അമ്മാവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതാണ് കഥ. ഈ അമ്മാവനെ കുട്ടിക്ക് വലിയ ഇഷ്ടമാണ്, കാരണം അമ്മാവൻ യാതൊരു കൺവെൻഷനും നോക്കാണ്ട് വീട്ടിലിടിച്ചു കയറും, ഹലോ എന്ന് പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് ഓടി വരും, ചെരുപ്പൂരില്ല, ഒരു റബ്ബറുണ്ട് അയാളുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് അമ്മ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് ആയത്. അപ്പോ ഈ അമ്മാവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവസാനമായിട്ട് ഈ കുട്ടിയെ കാണാൻ വരുന്ന ഒരു ഭാഗമുണ്ട്, ഇവര് കുട്ടിയും കുട്ടിയുടെ അമ്മയും. അന്ന് ഈ കുട്ടി ക്ലാസിന്റെ പുറത്ത് നിർത്തപ്പെട്ടിരിക്കുന്നു, ക്ലാസ്സിൽ ഒന്നേ ദിവസം കാണിച്ചു. അത് കുട്ടി അമ്മാവനോട് പറയുമ്പോൾ അമ്മാവൻ ഒരു ഒരു ചിത്രം ആ കുട്ടിക്ക് കൊടുക്കും. അത് നമുക്കറിയാം, അത് കാർൽ മാർക്സ് ആണ് ആ ചിത്രത്തിലുള്ളതെന്ന്. എന്നിട്ട് അമ്മാവൻ എന്നേക്ക് വേണ്ടി പോവുകയാണ്. ആ ചിത്രം കുട്ടി എടുത്തു വെക്കുന്നതോടുകൂടി വിപ്ലവം അടുത്ത തലമുറയ്ക്ക് കൈമാറി എന്നുള്ളൊരു സൂചന അവിടെ വരുന്നുണ്ട്. ഇനി ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഇതിലെ ആദ്യത്തെ കഥ, കന്യാവ്രതത്തിന്റെ കാവൽക്കാരൻ. ഇത് ബഹുരസമായിട്ടൊരു കഥയാണ്. ഇതൊരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ട് എനിക്ക് കഥയില്. ഞാൻ പ്രിയ ജോസഫിനെ എന്ന വ്യക്തിയെയും കഥാകാരിയെയും പരിചയപ്പെടുന്നത് ഈ കഥയിലൂടെയാണ്. ഈ കഥ ഒരു കോവിഡ് കാലത്തെങ്ങാണ്ട് ഒരു ഓൺലൈൻ ഫോറത്തിൽ അവതരിപ്പിക്കാനായപ്പോ ഇതില് വരുന്നൊരു പ്രധാന തീം ഫുഡ് ഫെറ്റിഷിസം എന്ന് പറയുന്ന ഒരു മാനസിക വൈകല്യമാണ്. അതായത് ചില പുരുഷന്മാർക്ക് ഇണയുടെ കാലിന്റെ ഭംഗി ആസ്വദിച്ചിട്ടാണ് അവർക്ക് ലൈംഗിക തൃപ്തി കിട്ടുന്നത്. അവര് കല്യാണം ലൈംഗിക ബന്ധം പുലർത്തില്ല, ഈ കാലിനെ തലവിളിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ കഥയുടെ തീം എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇതൊന്ന് കുറച്ച് റിസർച്ച് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ കഥ അവതരിപ്പിക്കുന്ന എന്റെ സുഹൃത്തായ പെൺകുട്ടി എന്റെ അടുത്ത് വന്നു. ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്തു, ഇതേക്കുറിച്ച് കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടുപിടിച്ചു. അപ്പൊ ആ ഈ ഒരു ഓൺലൈൻ പരിപാടിയിൽ ഞാനും പങ്കെടുത്തു, പ്രിയമുണ്ടായിരുന്നു അതില്. അപ്പൊ ഇത് പങ്കെടുത്തു സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോ എനിക്ക് ഇത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഈ കഥയിൽ ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഫെറ്റിഷിസം അല്ല ഇതിന്റെ ഒരു തീം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റായികയാണ് ഇതിന്റെ തീം. അതാണ് കന്യാവ്രതത്തിന്റെ കാവൽക്കാരെന്ന് പേര് കൊടുത്തത്. കാരണം ഈ ലൈംഗികതയോട് ബന്ധപ്പെട്ട ഒരു പാപബോധമുള്ള ഒരു മതമാണല്ലോ ക്രിസ്തു മതം. അപ്പോ ആദ്യ പാപം എന്നാണല്ലോ അതിന് പറയുന്നത്. അപ്പോ അതാണ് ഇതിൽ വരുന്നത്. ഈ ഭർത്താവ് കാല് ഈ നായിക റേച്ചലിന്റെ കാല് താഴ്ച്ചോണ്ടിരിക്കുകയല്ല, അത് അയാൾ യാതൊന്നും ചെയ്യുന്നില്ല. ഈ സ്ത്രീക്കാണെങ്കിൽ ചെറുപ്പക്കാരിക്ക് വേണ്ട എല്ലാ വികാരങ്ങളും ഉണ്ട്. അപ്പൊ എപ്പോഴൊക്കെ ഈ സ്ത്രീ ആ വികാരം പ്രകടിപ്പിക്കാൻ നോക്കുമ്പോഴും ചെറുപ്പക്കാരെ കാണുമ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ഈ സ്ത്രീ ആരെങ്കിലും ബന്ധപ്പെടുന്നൊക്കെ വരുമ്പോഴും ഈ സ്ത്രീ മനസ്സിന്ന് യൗസേ പിതാവ് കന്യാപുരത്തിന്റെ കാവൽക്കാരനായിട്ട് പുറത്തു വരും. ആ സ്ത്രീക്ക് അവസാനം ആ സ്ത്രീ ഈ ഗ്രന്ഥം തുടരാം എന്നുള്ളതാണ് കഥയിലെ അവസാനം. അപ്പോ ഈ ഫുഡ് ഫെറ്റിഷിസം ഇതിനകത്ത് വന്നിരിക്കുന്നത് ലൈംഗികതയോടുള്ള ഈ ഒരു വികലമായ ഒരു പാപബോധം അതിനെ പൊളിച്ചു കാട്ടാൻ വേണ്ടിയാണ് ഈ കന്യാപുരത്തിന്റെ കാവൽക്കാരിൽ ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കഥ ഗംഭീരമായിട്ടുണ്ട്. ഇത് ഇതിലെ ഹ്യൂമറും അതേസമയം പറയുന്നത് വളരെ ഡിസ്ട്രസിംഗ് ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇത്രയും പറഞ്ഞു ഇത് തീമിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഇനി പ്രിയയുടെ എഴുത്തിനെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയയുടെ എഴുത്ത് വളരെ ആക്സസിബിൾ ആണ്. അതായത് വലിയ വലിയ വാക്കുകളില്ല, ബുദ്ധിമുട്ടുള്ള പ്രയോഗങ്ങളില്ല. കഥയുടെ ഘടന സുതാര്യമാണ്. ആദ്യ മധ്യാന്തങ്ങളോടുകൂടി സുഖമായിട്ട് ഒഴുകുന്ന കഥയാണ് പ്രിയ. പക്ഷെ പ്രിയ ഭാഷ ഉപയോഗിക്കുന്നതിന് അതിഗംഭീര സൂക്ഷ്മതയുണ്ട്. അതിൽ ഒന്ന് രണ്ട് പോയിന്റ്സ് ഞാൻ എടുത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, ഈ കല്യാണം കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ട നടക്കാതിരിക്കുമ്പോൾ ഈ റേച്ചല് കന്യാസ്ത്രീ ആയാലോ എന്ന് ആലോചിക്കേണ്ടത്. ഒരു അവര് പറയുന്നൊരു വാചകമാണിത്, കാലിനെ വരിച്ച ഒരാളുടെ ഭാര്യയായിട്ടിരിക്കുന്നതിലും ഭേദം കാൽവരിയിലേക്ക് കുരിശുമായി നടന്ന ആളുടെ മണവാട്ടിയാകുന്നതല്ലേ നല്ലത് എന്ന് അവൾ ദിവസങ്ങളോളം ധ്യാനത നിരതയാകുന്നു. അതായത് ഇവിടെ നോക്കേണ്ട രണ്ട് കാര്യമാണ്, കാൽവരിയിലേക്ക് കുരിശുമായി നടന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയായ കന്യാസ്ത്രീകൾ എല്ലാവരും കന്യകയറ്റം ഭരിക്കാൻ പോണത്, അത് തന്നെയാണ് ശ്രീയുടെ ഗതി. അതിൽ ഹാസ്യം വരുന്നത് കാൽവരി എന്നും കാലിനെ വരിച്ച എന്നുള്ള വേർഡ് പ്ലേയിലാണ്. അതൊരു വീക്കെൻഡ് ശൈലിയാണ്. പെട്ടെന്ന് നമ്മുടെ കണ്ണ് അതിൽ ഉടക്കും. അപ്പൊ ആ അതിന്റെ ഹാസ്യത്തിന് മൂർച്ച കൂടും. ഈ ഭാഷ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത്രയും ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നത് ഒരു വളരെ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും ഇപ്പൊ പഴയ പുതിയ എഴുത്തുകൾ പലതും വായിക്കുമ്പോൾ പലരും ഭാഷ വെറും കമ്മ്യൂണിക്കേഷൻ മാധ്യമമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പോരാ, ഭാഷയ്ക്ക് അതിൻ്റെതായ ഭംഗിയുണ്ട്. ഇനി രണ്ടാമതൊരു പോയിന്റ്, സമയപരിമിതി പോലും രണ്ട് പോയിന്റ് നിർത്തുകയാണ് ഞാൻ. ഗുർജറി ബാഗിന്റെ ഒരു ഭാഗത്ത് ഈ നിത്യരോഗിയായ കുട്ടിയുടെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന അമ്മ പറയുന്നൊരു വാചകമുണ്ട്, മുറിയിലെ മുഷിപ്പടയാളങ്ങൾ ചിലത് കഴുകി തുടച്ചു വെച്ചു, മറ്റു ചിലത് അലക്കുപെട്ടിയിലിട്ടു, വേറെ ചിലത് ചവറ്റുകുട്ടിയായി കളഞ്ഞു. ഈ കുട്ടിയുടെ ഭക്ഷണം കഴിച്ച പാത്രവും ആ കുട്ടിയുടെ മലമൂത്ര സഞ്ചയങ്ങളും എല്ലാം കഴുകി വെക്ക എടുക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം. പിന്നെ അലക്കുപെട്ടിയിലിടുന്നത് ഈ സോയിൽഡ് ആയിട്ടുള്ള വൃത്തികേടായിട്ടുള്ള വസ്ത്രങ്ങൾ, ചവറ്റുകുട്ടെ കളഞ്ഞത് ടിഷ്യൂ പേപ്പർ പോലെ സാധനങ്ങൾ, ഫുഡ് വേസ്റ്റ്, അതിനൊക്കെ മുഷിപ്പടയാളങ്ങൾ എന്നാ പറയുന്നത്. ഇതൊരു ഈ വാക്കിന് ഭംഗിയുണ്ട്. അതായത് ജീവിതത്തിന്റെ മുഷിപ്പിന്റെ അടയാളങ്ങൾ കൂടിയാണ് ഇത്. ആ സ്ത്രീ ഒരു മുഷിഞ്ഞ ജീവിതത്തിലാണ് ജീവിക്കുന്നത്, അതിന്റെ അടയാളം കൂടി ഇന്നത്തെ വരുന്നുണ്ട്. ഈ വാക്ക് ഉണ്ടാക്കി ഉപയോഗിച്ചതിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഈ കഥയില് പിന്നെ മനസ്സിലാവും നമുക്ക്. അപ്പൊ എന്തുകൊണ്ടും ഈ ഏഴ് ചെറിയ കഥകളടങ്ങിയ ചെറിയ വലിയ പുസ്തകം ഞാൻ വിളിക്കുക. പല വട്ടം വായിക്കാൻ ഞാൻ തന്നെ ഇപ്പൊ ഇത് ഒരു തവണ വായിച്ചു, പിന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വീണ്ടും വായിച്ചു. പല വായനകൾക്കുണ്ട് ഇതിനകത്ത്, എല്ലാവരും ആസ്വദിക്കും ഇത് വായിച്ചു. അതുകൊണ്ട് എല്ലാവരും വായിക്കുക. ഇത് വളരെ ആഴത്തിൽ സാഹിത്യം ഇഷ്ടപ്പെടുന്നവരും വെറുതെ നേരം കൊല്ലിയ വായനക്കാർക്കൊക്കെ ഒരുപോലെ രസിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ ഈ ഞാൻ തൽക്കാലം വിട പറയുന്നു. പുതിയൊരു പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായി ഇനിയും കാണാം. എല്ലാവർക്കും നമസ്കാരം.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് പ്രിയ ജോസഫ് എഴുതിയ
മാണിയും ഇന്ദിരാഗാന്ധിയും എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ അവലോകനം. അവതരിപ്പിച്ചത് നന്ദകിഷോർ വർമ്മ. ഇനി മലയാളം എഫ് എമ്മിൽ ഗുഡ് ഫ്രൈഡേ സോങ്സ്.
ജെറുസലേം നായകാ, ഗദ്ഗദം കേൾക്കുമോ തകരുമെം ജീവനിൽ ആശ്രയം നീ പ്രഭോ. ജെറുസലേം നായകാ, ഗദ്ഗദം കേൾക്കുമോ തകരുമെം ജീവനിൽ ആശ്രയം നീ പ്രഭോ. അലിവോലും ഗീതകം പതിയുന്നു കാതിലും, സാദരം നീ വരൂ യേശുവേ. ജെറുസലേം നായക, ഗദ്ഗദം കേൾക്കുമോ തകരുമെൻ ജീവനിൽ ആശ്രയം നീ പ്രഭോ. ോർമ്മയിൽ ദീപമായി ഹൃദയ വീണയിൽ നാദമായി, നിറയുമോർമ്മയിൽ ദീപമായി ഹൃദയ വീണയിൽ നാദമായി, അറിയുമോ ദായക ഇഴയുമെൻ ജീവിതം, അരുളുമോ സാന്ത്വനം കരുണ തൻ കൈകള. ജെറുസലേം നായക, ഗദ്ഗദം കേൾക്കുമോ തകരുമെൻ ജീവനിൽ ആശ്രയം നീ പ്രഭോ. സകല ജീവനും നാഥനാ മഹിതമാണ് നിൻ നാമവും, സകല ജീവനും നാഥനാ മഹിതമാണ് നിൻ നാമവും, സുഹൃതമാം ഗാനമാം ഉണരുമോ നാവിലും, ചൊരിയുമോ നൽവരം കനിവേഴും വൃത്തിമാ. ജെറുസലേം നായക, ഗദ്ഗദം കേൾക്കുമോ തകരുമെൻ ജീവനിൽ ആശ്രയം നീ പ്രഭോ. അലിവോലും ഗീതകം പതിയുന്നു കാതിലും, സാദരം നീ വരൂ യേശുവേ.
നീ കാൽവരി ക്രൂശേ കർത്തനമേശോ നിനക്കുവേണ്ടി കണ്ടിടുക നീ കാൽവരി ക്രൂശേ കർത്തനമേശോ നിനക്കുവേണ്ടി പാപവും ശാപവും രോഗവും ചുമന്ന് നിർമ്മലരു തീരം ചൊരിഞ്ഞിടുന്നേ പാപവും ശാപവും രോഗവും ചുമന്ന് നിർമ്മലരു തീരം ചൊരിഞ്ഞിടുന്നേ ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ ആകറി വേടിഞ്ഞു സ്വർഗത്തിൽ നിന്നിറങ്ങേ സ്വർഗീയ മഹിമ ആകറി വേടിഞ്ഞു സ്വർഗത്തിൽ നിന്നിറങ്ങേ സ്വർഗത്തിൽ തന്നോട് നിരത്തിടുവാനായി സ്വർഗസ്ഥൻ നിനക്കായി ഹീനനായല്ലോ സ്വർഗത്തിൽ തന്നോട് ഇരുത്തിടുവാനായി സ്വർഗസ്ഥൻ നിനക്കായി ഹീനനായല്ലോ ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ സൗഖ്യം പ്രാപിച്ചിട ഏകരതനേശു തകർക്കപ്പെട്ടു അടിപ്പിണരാളി സൗഖ്യം പ്രാപിച്ചിട ഏകരതനേശു തകർക്കപ്പെട്ടു ഇനിയും രോഗിയ പാർത്തിടുവാനല്ല യേശുവെ നോക്കി നീ സുഖം പ്രാപിക്ക ഇനിയും രോഗിയാൽ പാർത്തിടുവാനല്ല യേശുവെ നോക്കി നീ സുഖം പ്രാപിക്ക ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ ഗോൽഗോഥമലമേ കയറിടും നീ നാഥൻ ക്രൂശും ചുമലിൽ ചുമന്നു കൊണ്ട് ഗോൽഗോഥമലമേ കയറിടും നീ നാഥൻ ക്രൂശും ചുമലിൽ ചുമന്നു കൊണ്ട് നിന്നെ വീണ്ടെടുപ്പ നിന്നെയും സഹിച്ച് പോയിലും കാഴ്ച നീ കണ്ടിടുക നിന്നെ വീണ്ടെടുപ്പാൻ നിന്നെയും സഹിച്ച് പോയിടും കാഴ്ച നീ കണ്ടിടുക ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുക. പാപമറിയാത്ത പരിശുദ്ധാനീശ്വരൻ പാപങ്ങളഖിലവും ചുമന്നുകൊണ്ട്, പാപമറിയാത്ത പരിശുദ്ധാനീശ്വരൻ പാപങ്ങളഖിലവും ചുമന്നുകൊണ്ട് പാദങ്ങളിപ്പോൾ തൂങ്ങിരുന്നേത പരിശുദ്ധനാക്കി നിന്റെ സ്വർഗെ ചേർക്കുവാൻ, പാദകനെപ്പോ തൂങ്ങിരുന്നേത പരിശുദ്ധനാക്കി നിന്റെ സ്വർഗെ ചേർക്കുവാൻ, ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ, ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. മരണമാസ്വദിച്ചു ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു, കാൽവറി കോശേ മരണമാസ്വദിച്ചു ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു, ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമും വാണിടുമല്ലോ, ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമും വാണിടുമല്ലോ, ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ, ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ.
ഘോരമാം കൈ പുതിർ മാത്രം ജനമേ പ്രിയ ജനമേ എന്തു ഞാൻ തിന്മകളേ എൻ പ്രിയ ജനമേ പ്രിയ ജനമേ എന്തു ഞാൻ തിന്മകളേ പാനപാത്രം ഞാൻ കുടിപ്പാനാ എൻ പ്രിയദാത കാണുക കൃഷി പാതയിൽ 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 പാതയിൽ
തേങ്ങി കരയും ഒരു പാവമാണേനാ എന്നെ തിരക്കി തേടി വരുവാൻ പ്രിയേശു നീ മാത്രം ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം
സ്നേഹസ്വരൂപ നിൻ വാത്സല്യമോർക്കുമ്പോൾ മേടികളിൽ കണ്ണുനീർധാരയായി. സ്നേഹസ്വരൂപ നിൻ വാത്സല്യമോർക്കുമ്പോൾ മേടികളിൽ കണ്ണുനീർധാരയായി. നീ എന്നെ അറിയുന്നു എന്നൊരു തോന്നൽ എന്നിനെ തിരിനാളം കെടാതെ കാത്തു. നീ എന്നെ അറിയുന്നു എന്നൊരു തോന്നൽ എന്നിനെ തിരിനാളം കെടാതെ കാത്തു. വഴിവിളക്കെല്ലാം അണഞ്ഞോരു നേരത്ത് ഉള്ളിലെ ചെറുനാളം എന്നെ നയിച്ചു. കുരിശിലെ കരുണാർദ്ധ സ്നേഹം എന്നുമെന്നുമെന്നെ നയിക്കുന്നു. പാപിയാമൻ ഭാരമെല്ലാം താതൻ ക്രൂശിനോടായി ചേർത്തിടുന്നു. ചെറു ജീവിതം ഏകുന്നു നാഥ ഞാൻ നൈവേദ്യമാനമായി നീ തന്നൊരു ചെറു ജീവിതം ഏകുന്നു നാഥ ഞാൻ നൈവേദ്യമാരി നിന്നെ ഞാൻ കാണുന്ന നേരത്ത് നീ എന്നിലുണ്ടെന്ന് ഞാനറിഞ്ഞു. സഹജരിൽ നിന്നെ ഞാൻ കാണുന്ന നേരത്ത് നീ എന്നിലുണ്ടെന്ന് ഞാനറിഞ്ഞു. അനുകമ്പയാർന്നൊരാ നിൻ മൊഴി കേട്ടു ഞാൻ അനുദിനം നീങ്ങിടും നിൻ വഴി. ശിലെ കരുണാർദ്ര സ്നേഹം എന്നുമെന്നുമെന്നെ നയിക്കുന്നു. പാപിയാമൻ ഭാരമില്ല താതൻ ക്രൂശിനോടായി ചേർത്തിടുന്നു. കുരിശിലെ കരുണാർദ്ര സ്നേഹം എന്നുമെന്നുമെന്നെ നയിക്കുന്നു. പാപിയാമെമ്പാരമില്ല താതൻ ക്രൂശിനോടായി ചേർത്തിടുന്നു.
വേറും മരമേ ജീവനാഥനേത്ത നിമിഷം ജീവദായകമാം മരമായി രക്ഷ തൻ വഴിയായി. കുരിശു മരമേ മഹിമയാർന്ന വേറും മരമേ ജീവനാഥനെ ഏറ്റ നിമിഷം ജീവദായകമാം മരമായി രക്ഷതൻ വഴിയായി. നിഴലിൽ ഭീതി പൂന്തൊരു പരനു രക്ഷാമാർഗമായി മരണനിഴലിൽ ഭീതി പൂന്തൊരു നരനു രക്ഷാമാർഗമായി സകല പാപം ചുമലിലേറ്റ ദിവ്യ കുഞ്ഞാടിൻ ജീവയാഗപീഠമാ സകല പാപം ചുമലിലേത്ത ദിവ്യ കുഞ്ഞാടിൻ ജീവയാഗപീഠമാ കുരിശുമരമേ കുരിശുമരമേ മഹിമയാർന്ന വെറും മരമേ ജീവനാഥനെ ഏറ്റ നിമിഷം ജീവദായകമാം മരമായി രക്ഷതൻ വഴിയുരിശുമരമേ കുരിശുമരമേ മഹിമയാർന്ന വെറും മരമേ ജീവനാഥനെ ഏറ്റ നിമിഷം ജീവദായകമാം മരമായി രക്ഷതൻ വഴിയായി. ീശൻകിയതിനാൽ പുതിയ ജന്മഗേഹമായി അമലനീശൻ പുൽകിയതിനാൽ പുതിയ ജന്മഗേഹമായി വിജയശ്രീയാൽ ഉയരണിഞ്ഞ യേശുദേവന്റെ സ്നേഹത്യാഗവേദിയ വിജയശ്രീയാൽ ഉയരണിഞ്ഞ യേശുദേവന്റെ സ്നേഹത്യാഗവേദിയ കുരിശുമരമേ കുരിശുമരമേ മഹിമയാർന്ന വെറും മരമേ ജീവനാഥനെ ഏറ്റ നിമിഷം ജീവദായകമാം മരമായി രക്ഷതൻ വഴിയായി. കുരിശുമരമേ കുരിശുമരമേ മഹിമയാർന്ന വെറും മരമേ ജീവനാഥനെ ഏറ്റ നിമിഷം ജീവദായകമാം മരമായി രക്ഷതൻ വഴിയായി.
ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നോസ്. മലയാളം എഫ് എം 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലങ്ക